Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. പെസഹാകാലം രണ്ടാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണെന്ന്.
യോഹന്നാന്റെ സുവിശേഷം 20:19-31 വചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ വിചിന്തനം. ഇവിടെ വിവരിക്കപ്പെടുന്നത് ഈശോ ഉത്ഥാനത്തിന് ശേഷം ആദ്യം മഗ്ദലേന മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നു. അത് വായിച്ചു കഴിഞ്ഞു. അതിനുശേഷം തുടർന്ന് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു. പിന്നീട് അതിനെ തുടർന്ന് 12 പേരിൽ ഒരുവനായ തോമ സ്ലിഹായിക്ക് പ്രത്യേകമായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. ഈ രണ്ട് പ്രത്യക്ഷീകരണങ്ങൾ ശിഷ്യന്മാർക്കും അതിനുശേഷം തോമായിക്ക് പ്രത്യേകമായ വിധത്തിലും പ്രത്യക്ഷപ്പെടുന്നത്. ഈ സംഭവങ്ങളിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതായത്, ഈ രണ്ട് സംഭവങ്ങൾ വിവരിക്കുമ്പോൾ ഈശോ ശിഷ്യന്മാരോടും തോമസ് ലീഹായോടും ആവർത്തിച്ച് 3 പറയുന്നത് നിങ്ങൾക്ക് സമാധാനം. 20:19 20:21-26 3 പറയുന്നു നിങ്ങൾക്ക് സമാധാനം. നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാനിടയുണ്ട്. അതായത്, ഉത്ഥിതനായ ഈശോ സമാധാനം ആശംസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സവിശേഷതയാണെന്ന്. അങ്ങനല്ല. ഈ ശലോം എന്ന് പറയുന്നത് അന്നത്തെ യഹൂദരുടെ സാധാരണ അഭിസംബോധന രീതിയായിരുന്നു, അഭിവാദന രീതിയായിരുന്നു. ശലോം എന്ന് പറഞ്ഞാൽ സമാധാനം. ശലോം അലേഖും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം. അതാണ് ഈശോ ആശംസിക്കുന്നത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും. അന്നത്തെ യഹൂദന്മാർ ആദ്യം കണ്ടുമുട്ടുമ്പോൾ അവർ പരസ്പരം പറയുന്ന ഗ്രീറ്റിംഗാണിത്. ഇന്ന് ഇംഗ്ലീഷിൽ ഗുഡ് മോർണിംഗോ ഗുഡ് ഈവനിങ്ങോ പറയുന്നത് പോലെ യഹൂദൻ പരസ്പരം ആശംസിക്കുന്ന സാധാരണ അനുദിന ജീവിതത്തിൻ്റെ ആശംസയാണ് ഈശോ പറയുന്നത് സമാധാനം, ശലോം. ഇതിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാകുന്നത് ഇത് തന്നെയാണ് ഈ മധ്യപൂർവ്വ പ്രദേശത്ത് നിന്ന് വരുന്ന അടുത്ത മതം, ഇസ്ലാം മതം പറയുന്നത്. അവരെന്താ പറയുന്നത്? അസ്സലാമു അലൈക്കും. ശലോം അലൈക്കുമെന്ന് യഹൂദൻ പറയുമ്പോൾ മുസ്ലിം പറയുന്നു അസ്സലാമു അലൈക്കും എന്ന്. പറഞ്ഞാൽ ശലോം അലൈക്കുമിൻ്റെ ഹീബ്രുവിൻ്റെ അറബിക്ക് ഭാഷാന്തരമാണ് അസ്സലാമു അലൈക്കും. ഈശോ പറയുന്നത്, യഹൂദൻ പറയുന്നത് ഇന്നത്തെ എല്ലാ മുസ്ലിമും പരസ്പരം കാണുമ്പോൾ പറയുന്നു. അത് നമ്മുടെയൊക്കെ അനുഭവമാണ്. പരസ്പരമുള്ള അഭിവാദനത്തിൻ്റെ ഒരു പ്രത്യേക ശകലമാണ്, അഭിവാദന രീതിയാണ് ശലോം അലൈക്കും അസ്സലാമു അലൈക്കും. ഇതിൻ്റെ ഒരു വലിയ രൂക്ഷത ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്, ഈ അസ്സലാമു അലൈക്കും പറയുന്ന ജനങ്ങളുടെ എണ്ണം ലോകത്തിൽ എത്രമാത്രമാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷെ കഴിഞ്ഞ മാസത്തെ മാത്രം ഒന്ന് കണക്കെടുക്ക്. ഈ അസ്സലാമു അലൈക്കും പറയുന്നത് എല്ലാ മുസൽമാനും പറയുകയാണ്. ഇങ്ങനെ ലോകത്തിൽ മുഴുവൻ അസ്സലാമു അലൈക്കും സമാധാനം പറയുന്ന മുസൽമാന്മാർ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ ഒരു മാസത്തെ കണക്കെടുത്താൽ 27 March 27 ലാഹോറിലെ ഈസ്റ്റർ ദിനത്തിലെ വലിയ ബോംബ് അപകടത്തിൽ മരിച്ചത് 70. അതിന് 2 മുമ്പ് March 25 ബാഗ്ദാദിൽ 30 കൊല്ലപ്പെട്ടു. March 22 ബ്രസൽസ് എയർപോർട്ടിൽ നടന്ന അപകടത്തിൽ 35 വധിക്കപ്പെട്ടത്. അതിന് 3 മുമ്പ് March 25 യമനിൽ 26 കൊല്ലപ്പെട്ടു. 20 ഇറാഖിൽ 24 കൊല്ലപ്പെട്ടു. 13 ഐവറി കോസ്റ്റിൽ 18, 7 പാകിസ്ഥാനിൽ 11, 6 ബാഗ്ദാദിന് സമീപം 60. ഒരു മാസം തന്നെ എത്രയിടത്താണ് ഈ സമാധാനം പറയുന്ന മതവിശ്വാസികൾ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും സമാധാനം പറയുന്നവൻ തന്നെയാണ് നിരപരാധികളെ വധിച്ചുകൊണ്ടിരിക്കുന്നത്, കൊന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു മാസത്തെ കണക്കാണ്. കഴിഞ്ഞ വർഷം തന്നെ ഈ ഇസ്ലാമിക തീവ്രവാദികൾ 2858 ഇതുപോലെ കൊലപാതകങ്ങൾ നടത്തിയത്. 52 27,000 പരം ആൾക്കാരെ കൊന്നൊടുക്കി. സമാധാനം പറയുന്നവൻ, അസ്സലാമു അലൈക്കും പറയുന്നവൻ, ശലോം പറയുന്നവൻ കൊല്ലുന്നു. ഇതെന്താ ഇത്? ഇത് പറഞ്ഞു പോകുമ്പോൾ ഇന്നും ക്രിസ്ത്യാനികളിലെ എല്ലാ മനസ്സിലും പോരാ, എല്ലാ നല്ല മനുഷ്യരുടെ മനസ്സിലും ഇരിക്കുന്നത് ടോമച്ചൻ യമനിൽ ഇന്നും പിടിക്കപ്പെട്ടിട്ട് അവർ കൊണ്ടുപോയിട്ട് ഒരു വിവരവും ഇല്ലാതെ നിൽക്കുന്ന ടോമച്ചനെ കുറിച്ചുള്ള പ്രാർത്ഥനകൾ. എന്തേ, നിഷ്കളങ്കരും നല്ല മനുഷ്യരുമായവരെ സമാധാനം, ശാലോം, അസ്സലാമു അലൈക്കും പറയുന്നവൻ കൊല്ലുന്നു. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സമാധാനം പറയുന്നത് രണ്ട് രീതിയിലാകാം. ഒന്ന്, ദേ സമാധാനം പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവനെ മുഴുവൻ പ്രവൃത്തിയിൽ കൊല്ലുന്ന ഒരു രീതി. രണ്ട്, ഇന്നത്തെ സുവിശേഷത്തിൽ സമാധാനം പറയുന്നത് ദേ ഉത്ഥിതനാ പറയുന്നത്. അതായത് മരിച്ചവൻ, ക്രൂശിക്കപ്പെട്ടവൻ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൊടുത്തു കൊടുത്ത് തൻ്റെ ജീവൻ പോലും കൊടുത്തിട്ട് ഉയർത്തു വരുന്ന ഉത്ഥിതനാ സമാധാനം പറയുന്നത്. സമാധാനം രണ്ട് രീതിയിലാകാം എന്ന് ചുരുക്കം. ഒന്ന്, മറ്റുള്ളവർക്ക് കൊടുത്തു കൊടുത്തുകൊണ്ട് സമാധാനം പകരുക പറയുക. രണ്ട്, മറ്റുള്ളവർക്ക് ഉപദ്രവിച്ചും പീഡിപ്പിച്ചും മറ്റുള്ളവരെ വധിച്ചും കൊണ്ട് സമാധാനം പറയുന്ന രീതി. അങ്ങനെയെങ്കിൽ ക്രൂശിതനായ ക്രിസ്തു പറയുന്ന സമാധാനമാണ് മാതൃകാപരമായ സമാധാനം. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഉള്ളതെല്ലാം പങ്കുവെച്ചു കൊടുത്ത്, അവസാനം സ്വന്തം ജീവൻ പോലും പകുത്തുകൊടുത്തിട്ട് പറയുന്നവൻ്റെ സമാധാനത്തിൻ്റെ ആർജവത്വമുണ്ട്. അതാണ് ഈശോയുടെ സമാധാനത്തിൻ്റെ ആർജവത്വം. ക്രൂശിതനായ ഈശോയുടെ സമാധാനത്തിൻ്റെ ആർജവത്വം അതാണ് ക്രിസ്തു ശിഷ്യരും ഇവനെ ബഹുമാനിക്കുന്ന എല്ലാവരും ജീവിതത്തിലേക്ക് കൊണ്ടുപോകേണ്ട സമാധാനം. ഞാൻ ഒരു സംഭവം പറയാം. യു കെയിൽ ഈടെ കണ്ടുമുട്ടിയ രണ്ട് ദമ്പതികളാണ്. രണ്ട് പേര് മൂന്ന് മക്കളുമായിട്ട് താമസിക്കുന്നു. രണ്ടുപേരും ഡോക്ടേഴ്സ്. ഇതിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതകഥ മനസ്സിലാക്കുമ്പോഴാണ്. ഒരാൾ ഭാര്യ തൃശ്ശൂർക്കാരെത്തി, ഭർത്താവ് കോട്ടയംകാരൻ, പാല കോട്ടയം. ശരിക്കു പറഞ്ഞാൽ ഭൂപ്രദേശം വെച്ച് നോക്കിയാൽ ശത്രുതയുടെ രണ്ട് ഭൂപ്രദേശങ്ങളാണ് പഴയ പാരമ്പര്യങ്ങളിലും കാർന്നവന്മാർ പറഞ്ഞു കിട്ടുന്നത്. ഈ കോട്ടയം എന്ന് പറയുന്നത് പൊതുവായിട്ട് തൃശ്ശൂർക്കാർ പറയുന്ന പാലക്കാരെന്ന്. പാലായും ഈ തൃശ്ശൂരും തമ്മിലുള്ള ശത്രുത. ഭർത്താവ് കോട്ടയംകാരൻ, ഭാര്യ തൃശ്ശൂർക്കാരെത്തി. ഭാര്യ അന്നത്തെ ജീസസ് യൂത്തിൻ്റെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാൾ. ഭർത്താവോ അന്നത്തെ SFI ഏറ്റവും വലിയ നേതാവ്. അതിനു വേണ്ടിയിട്ട് സ്കൂളിലും കോളേജിലും സമരം നടത്തിയ ആൾ. രണ്ട് എക്സ്ട്രീമിസാണ്. ഒന്ന് ഭക്തിയുടെ അങ്ങേയറ്റം, മറ്റത് നിരീശ്വരത്തിൻ്റെ അങ്ങേയറ്റം. ഇവർ രണ്ടുപേരും കൂടെ പ്രേമിച്ചൊന്നുമല്ല, ആലോചിച്ചുറപ്പിച്ച ഒരു കല്യാണം കഴിക്കുക. ഈ കല്യാണം കഴിച്ചിട്ട് 18 ശേഷം ഞാൻ അവരെ കണ്ടുമുട്ടുക. അപ്പോഴാണ് ഇതിൻ്റെ രസം. ഇന്ന് അവർ രണ്ടുപേരും UK ചെയ്ത് രണ്ടുപേരും ഡോക്ടേഴ്സായിട്ട് ജീവിക്കുന്നു. മൂന്ന് മക്കളെയും ഒരുമിച്ച്, ഏറ്റവും പ്രത്യേകത മൂന്ന് മക്കളെയും ഒരുമിച്ച് മാതൃകാപരമായ ദമ്പതികളും മാതൃകാപരമായ മാതാവും പിതാവുമായിട്ട് ജീവിക്കുന്നു എന്നുള്ളതാ. എന്തേ, രണ്ട് എക്സ്ട്രീമിൽ നിന്നിട്ടും ഇവർക്ക് ഇതിന് സാധിച്ചു. രണ്ട് എക്സ്ട്രീം എന്ന് പറയുന്നത് യുദ്ധം ചെയ്യാനുള്ള സർവ്വസാധ്യതകളുമുള്ള എക്സ്ട്രീമാണ്. അതായത് DYY കമ്മ്യൂണിസ്റ്റുകാരനും ഭക്തനായ കത്തോലിക്കനും തമ്മിലാണ് യുദ്ധം ഉണ്ടാകും, ഉറപ്പായിട്ടുണ്ടാകും. പോരാ, തൃശ്ശൂർക്കാരും പാലക്കാരും തമ്മിൽ ശത്രുതയ്ക്കുള്ള സാധ്യതകളാണ് കൂടുതൽ. ഇങ്ങനെ ശത്രുതയ്ക്കുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിട്ടും സമാധാനത്തോടെ ജീവിക്കാനും മൂന്ന് മക്കൾക്ക് സമാധാനത്തോടെയും സ്നേഹത്തോടെയും ജന്മം കൊടുക്കാനും മൂന്ന് മക്കളെയും നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാനും ഇന്നും നല്ല ദമ്പതികളായിട്ട് ജീവിക്കാനും എന്തിയ കാരണം? ഞാനിത് അവരോട് ചോദിച്ചു. ചോദിച്ചപ്പം ആ ഭാര്യ പറഞ്ഞൊരു വാക്കുണ്ട്, അച്ഛാ എൻ്റെ ഈ വലിയ ഭക്തി തീക്ഷ്ണത ഞാൻ അല്പം ഒന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ഈ ഭർത്താവ് പറയുന്നതാ, അച്ഛാ അവള് പറയുന്ന കണക്ക് ഒരൽപ്പം കുറേ കൂടി ഞാൻ മെച്ചപ്പെട്ട ഒരു വിശ്വാസിയും മെച്ചപ്പെട്ട ഒരു പ്രാക്ടീസിങ് കത്തോലിക്കനുമായിട്ട് ഞാൻ മാറി. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേശ്ശെ വിട്ടുകൊടുത്തപ്പോൾ ഉണ്ടായതാണ് സമാധാനം. ഈ ശാലോമിന് ഫ്രാൻസീസ് പുണ്യാളൻ, അസീസിയിലെ ഫ്രാൻസീസ് കൊടുത്ത ഇറ്റാലിയൻ പദമാണ്, വിവർത്തനമാണ് പാച്ചെ എ ബേനെ, സമാധാനവും സുസ്ഥിതിയും എന്ന് മലയാളത്തിൽ പറയാം. പാച്ചെ എ ബേനെ, ഇത് ഈശോ പറയുന്ന ഹിബ്രു പദത്തിൻ്റെ ശാലോമിൻ്റെ ഉൾക്കാമ്പ് തന്നെയാണ്. സമാധാനവും സുസ്ഥിതിയും, സമാധാനവും സുസ്ഥിതിയും ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ക്രൂശിതനായ ഈശോ നമുക്ക് പറഞ്ഞു തരുന്നു. കൊടുക്കുക നിന്റെ സമയം, നിന്റെ കഴിവ്, നിന്റെ ആരോഗ്യം. കൂടെയുള്ളവളുമായിട്ട് ഉള്ളവനുമായിട്ട് പങ്കുവെച്ചു കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് അവൻ്റെ സുസ്ഥിതിയും അവൻ്റെ സമാധാനവുമാണ്. അതാണ് ശാലോം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ നിൻ്റെ ജീവിതത്തിലൂടെയും മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഈ സമാധാനത്തിൻ്റെ പ്രക്രിയ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് കൃപ തരിക. കൊടുക്കാനുള്ള ഞങ്ങളിലുള്ള മനസ്സിനെ വളർത്തിയെടുക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കുക. അങ്ങനെ ഞങ്ങൾ നിന്നെ അനുകരിച്ച് ക്രൂശിതൻ്റെ പാത പിന്തുടരുന്നവരായി മാറട്ടെ. ആമേൻ.
ഈ ഗാനം ആലപിച്ചത് പി സുനന്ദയാണ്. രചന അലക്സ് ഫെർണാണ്ടസ് ആലപ്പി. സംഗീതം ജെറി അമൽദേവ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് കാരുണീകൻ പ്രസിദ്ധീകരണത്തിന്റെ പത്രാധിപർ ഫാദർ ജേക്കബ് നാലുപറ പങ്കുവച്ച പെസഹാകാലം രണ്ടാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്.